ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസം, ഗവേഷണം, ആരോഗ്യ സംരക്ഷണം, യുനാനി സമ്പ്രദായത്തിൽ മരുന്നുകളുടെ നിർമ്മാണം എന്നീ മേഖലകളിൽ ഇന്ത്യ ലോകത്ത് നയിക്കുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പാരീസിൽ 14th ഇന്ത്യ ഫ്രാൻസ് സിഇഒ ഫോറത്തെ അഭിസംബോധന ചെയ്തു. കാട്ടാന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. 50,000 മുൻഗണനാ റേഷൻ കാർഡുകളുടെ സംസ്ഥാനതല വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും. 38th ദേശീയ ഗെയിംസിൽ കേരളം ഇന്നലെ 4 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 7 മെഡലുകൾ നേടി. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് അഹമ്മദാബാദിൽ. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസം, ഗവേഷണം, ആരോഗ്യ സംരക്ഷണം, യുനാനി സമ്പ്രദായത്തിൽ മരുന്നുകളുടെ നിർമ്മാണം എന്നീ മേഖലകളിൽ ഇന്ത്യ ഇന്ന് ലോകത്തെ നയിക്കുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. യുനാനി ദിനത്തോടനുബന്ധിച്ച് ദ്വിദിന അന്താരാഷ്ട്ര സമ്മേളനം ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. യുനാനി സംവിധാനവുമായി ബന്ധപ്പെട്ട ഗവേഷകരും പരിശീലകരും ആധുനിക രീതികളുടെയും സാങ്കേതിക വിദ്യയുടെയും ഉപയോഗപ്രദമായ വശങ്ങൾ സ്വീകരിക്കുന്നതിൽ അവർ സന്തോഷം പ്രകടിപ്പിച്ചു. പ്രമുഖ യുനാനി ഭിഷഗരനും വിദ്യാഭ്യാസ വിചക്ഷണനും സ്വാതന്ത്ര്യസമര സേനാനിയുമായ ഹക്കിം അജ്മൽ ഖാന്റെ ജന്മദിനമായ February 11, 2016 മുതൽ എല്ലാ വർഷവും യുനാനി ദിനമായി ആചരിച്ചു വരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പാരീസിൽ 14th ഇന്ത്യ ഫ്രാൻസ് സിഇഒ ഫോറത്തെ അഭിസംബോധന ചെയ്തു. ബിസിനസ് ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് പ്രതിബദ്ധത ഇരു നേതാക്കളും ആവർത്തിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
പ്രതിരോധം, എയ്റോസ്പേസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അടിസ്ഥാന സൌകര്യം, സുസ്ഥിര വികസനം തുടങ്ങിയ പ്രധാന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇരു രാജ്യങ്ങളിലെയും വ്യവസായ പ്രമുഖർ ഫോറത്തിൽ പങ്കെടുത്തു. സുസ്ഥിരമായ നയങ്ങൾക്കും സമീപകാല സാമ്പത്തിക പരിഷ്കരണങ്ങൾക്കും ഊന്നൽ നൽകി ആഗോള നിക്ഷേപ കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന ആകർഷണീയത പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗത്തിൽ എടുത്തുപറഞ്ഞു. ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപം കൊണ്ടുവരുന്നതും സിവിൽ ആണവോർജ്ജത്തിൽ സ്വകാര്യ പങ്കാളിത്തം അനുവദിക്കുന്നതും ബിസിനസ് എളുപ്പം ക്കുന്നതിന് നികുതി ഘടനകൾ ലളിതമാക്കുന്നതും പ്രധാനമന്ത്രി പ്രതിപാദിച്ചു. നിയന്ത്രണ പരിഷ്കരണങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയുടെ സാമ്പത്തിക ഭരണത്തെ കൂടുതൽ വിശ്വാസാധിഷ്ഠിതവും കാര്യക്ഷമവുമാക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പ്രതിരോധം, ഊർജ്ജം, വ്യോമയാനം, ബഹിരാകാശം, ഫിൻടെക്, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപ സാധ്യതകൾ കണ്ടെത്താൻ പ്രധാനമന്ത്രി ഫ്രഞ്ച് കമ്പനികളെ ക്ഷണിച്ചു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ഫോറത്തെ അഭിസംബോധന ചെയ്തു. എഐ ആക്ഷൻ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എസ്തോണിയ പ്രസിഡന്റ് അലർ കാരിസുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു നേതാക്കളും തമ്മിലെ ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത്.
സംസ്ഥാനത്ത് കാട്ടാനാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വനം വകുപ്പിലെ എല്ലാ വിഭാഗം മേധാവികളും പങ്കെടുക്കുന്ന ഉന്നതതല യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ഉച്ചകഴിഞ്ഞ് വനംവകുപ്പ് ആസ്ഥാനത്ത് മന്ത്രി എ കെ ശശീന്ദ്രന്റെ നിർദ്ദേശമനുസരിച്ചാണ് യോഗം. ഡെസ്ക് റിപ്പോർട്ട്.
വന്യജീവി വിഷയവുമായി ബന്ധപ്പെട്ട് ഫീൽഡ് ഡ്യൂട്ടിയിൽ പങ്കെടുക്കേണ്ടതില്ലാത്ത സോഷ്യൽ ഫോറസ്ട്രി, ഗവേഷണം തുടങ്ങി എല്ലാ വിഭാഗങ്ങളും സംയുക്തമായി പ്രവർത്തിക്കുന്ന കാര്യം യോഗം ചർച്ച ചെയ്യും. പട്രോളിംഗ് ശക്തിപ്പെടുത്താൻ എല്ലാ വിഭാഗങ്ങളിലെയും ഉദ്യോഗസ്ഥരെ പ്രയോജനപ്പെടുത്തും. വനംവകുപ്പിൽ RRT വിഭാഗങ്ങളിലും മറ്റ് ഫീൽഡ് ഡ്യൂട്ടി ചെയ്യുന്ന വിഭാഗങ്ങളിലും ആവശ്യമായ ഉദ്യോഗസ്ഥരുടെ സേവനം ലഭ്യമാകാത്തതിനാലാണ് ഇത്തരത്തിൽ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തുന്ന കാര്യം വകുപ്പ് ആലോചിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് തദ്ദേശീയരായ നാട്ടുകാരും യുവാക്കളും അടങ്ങുന്ന സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടുത്തി പ്രൈമറി റെസ്പോൺസ് ടീം അഥവാ PRT എന്ന പേരിൽ പ്രത്യേക സംഘം രൂപീകരിച്ചു വരുന്നതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു.
വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഫാർമേഴ്സ് റിലീഫ് ഫോറവും തൃണമൂൽ കോൺഗ്രസും പ്രഖ്യാപിച്ച ഹർത്താൽ ആരംഭിച്ചു. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ഹർത്താലുമായി സഹകരിക്കില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും അറിയിച്ചു. നൂൽപ്പുഴയിൽ ആദിവാസി യുവാവായ മാനു കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഇന്നലെ പ്രതിഷേധവും പിക്കറ്റിംഗും നടന്നിരുന്നു. ആശ്വാസകിരണം പദ്ധതിക്ക് 10 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമായ വിധം കിടപ്പിലായ രോഗികളെയും മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗമുള്ളവരെയും പരിചരിക്കുന്നവർക്ക് ഗവൺമെന്റ് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് ആശ്വാസകിരണം. സംസ്ഥാനത്ത് പകൽ താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാത സാധ്യത കണക്കിലെടുത്ത് വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയം May 10 പുനഃക്രമീകരിച്ചു. രാവിലെ 7 മുതൽ വൈകുന്നേരം 7 വരെ 8 മണിക്കൂറായി ജോലി സമയം നിജപ്പെടുത്തി. പകൽ ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 3 വരെ വിശ്രമവേളയായിരിക്കും. ഷിഫ്റ്റ് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഷിഫ്റ്റുകൾ ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനിക്കുന്ന തരത്തിലും വൈകുന്നേരം 3 മണിക്ക് ആരംഭിക്കുന്ന തരത്തിലുമാണ് പുനഃക്രമീകരണമെന്ന് ലേബർ കമ്മീഷണർ സഫ്ന നസറുദ്ദീൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 50,000 മുൻഗണനാ റേഷൻ കാർഡുകളുടെ സംസ്ഥാനതല വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും. മുൻഗണനേതര റേഷൻ കാർഡുകൾ തരം മാറ്റുന്നതിന് 2024 നവംബർ 15 മുതൽ ഡിസംബർ 15 വരെ 75,563 പേർ ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചിരുന്നു. സൂക്ഷ്മ പരിശോധനയിൽ 73,970 അപേക്ഷകൾ മുൻഗണനാ കാർഡിന് അർഹരാണെന്ന് കണ്ടെത്തി. മാനദണ്ഡപ്രകാരം 30 മാർക്കിന് മുകളിൽ ലഭിച്ച 63,861 അപേക്ഷകരിൽ ആദ്യ 50,000 പേർക്കാണ് ഇപ്പോൾ മുൻഗണനാ കാർഡ് നൽകുന്നതെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു. ശേഷിക്കുന്നവർക്ക് ഒഴിവ് വരുന്ന മുറയ്ക്ക് മുൻഗണനാ കാർഡുകൾ വിതരണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനങ്ങളുമായി ബന്ധപ്പെട്ട് ഡിലിമിറ്റേഷൻ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി. പരാതികൾ വിശദമായി പരിശോധിച്ച് മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി നടപടി സ്വീകരിക്കുമെന്ന് ഡിലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാൻ കൂടിയായ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർമാൻ എ ഷാജഹാൻ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
നിലവിൽ 10 ജില്ലകളിൽ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് നടന്നു കഴിഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ 854 പരാതികളാണ് പരിഗണിച്ചത്. കമ്മീഷന് മുന്നിലെത്തിയ മുഴുവൻ പരാതികളും നേരിൽ കേട്ടുവെന്നും ജില്ലാതലത്തിലുള്ള തെളിവെടുപ്പ് അവസാനിച്ച ശേഷം പരാതികൾ വീണ്ടും പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും കമ്മീഷൻ ചെയർമാൻ എ ഷാജഹാൻ പറഞ്ഞു.
ഡെറാഡൂണിൽ 38-ാമത് ദേശീയ ഗെയിംസിൽ കേരളം ഇന്നലെ 4 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 7 മെഡലുകൾ നേടി. ഇതോടെ കേരളത്തിന്റെ മെഡൽ നേട്ടം 50. ജിംനാസ്റ്റിക്സിലെ അക്രോബാറ്റിക്സിൽ മത്സരിച്ച 3 ഇനങ്ങളിലും കേരളത്തിന് മെഡൽ ലഭിച്ചു. ഗ്രൂപ്പ് ഇനമായ പുരുഷവിഭാഗം അക്രോബാറ്റിക്സിലും മിക്സ് പെയറിലും വെള്ളി നേടിയപ്പോൾ വിമൺസ് പെയറിൽ വെങ്കലം സ്വന്തമാക്കി. ട്രംപോളിനിൽ കേരളത്തിനായി മനു മുരളി വെള്ളി സ്വന്തമാക്കി. ജൂഡോയിൽ 70 കിലോ വിഭാഗത്തിൽ ദേവികൃഷ്ണയാണ് വെങ്കലം നേടിയത്. ട്രിപ്പിൾ ജമ്പിൽ മുഹമ്മദ് മുഹസിൻ വെങ്കലം നേടി. കേരളം മെഡൽ പ്രതീക്ഷിച്ച പുരുഷ 800 മീറ്ററിൽ സർവീസസിന്റെ മലയാളി താരം പി മുഹമ്മദ് അഫ്സൽ സ്വർണമണിഞ്ഞു. പുരുഷവിഭാഗം ഫാസ്റ്റ് 5 നെറ്റ്ബോളിൽ കേരളം വെള്ളി സ്വന്തമാക്കി. 54 സ്വർണം ഉൾപ്പെടെ 97 മെഡലുകളുമായി സർവീസസ് ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ്. മഹാരാഷ്ട്രയാണ് രണ്ടാമത്. 12 സ്വർണവും 16 വെള്ളിയും 22 വെങ്കലവും ഉൾപ്പെടെ 50 മെഡലുകൾ നേടിയ കേരളം 9-ാം സ്ഥാനത്ത് തുടരുന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. ആദ്യ 2 മത്സരങ്ങളും വിജയിച്ച ഇന്ത്യ പരമ്പര ഇതിനകം സ്വന്തമാക്കി. ഐ ലീഗ് ഫുട്ബോളിൽ ജയം ലക്ഷ്യമിട്ട് ഗോകുലം കേരള എഫ് സി ഇന്നിറങ്ങും. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി 7 നടക്കുന്ന കളിയിൽ കശ്മീർ എഫ് സിയാണ് എതിരാളി. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ഗോവയുമായി ഏറ്റുമുട്ടും. മുംബൈ ഫുട്ബോൾ അരീനയിൽ വൈകിട്ട് 7:30 മത്സരം. കുംഭമാസ പൂജയ്ക്കായി ശബരിമല നട വൈകിട്ട് തുറക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
കുംഭം ഒന്നായ നാളെ മുതൽ 17 വരെ പൂജകളും അഭിഷേകങ്ങളും നടക്കും. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തും സ്പോട്ട് ബുക്കിംഗ് നടത്തിയും തീർത്ഥാടകർക്ക് ദർശനം നടത്താം. പമ്പയിൽ മതിയായ ജലനിരപ്പ് ഉറപ്പാക്കുന്നതിനായി ഇന്നു മുതൽ 17 വരെ കുള്ളാർ ഡാം തുറന്ന് പ്രതിദിനം 20,000 ഘനമീറ്റർ ജലം തുറന്നുവിടും. പമ്പാ നദിയിൽ 5 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരാം എന്നതിനാൽ സമീപവാസികൾ, തീർത്ഥാടകർ തുടങ്ങിയവർ ശ്രദ്ധിക്കണം.
കണ്ണൂർ സെൻട്രൽ ജയിലിലെ അന്തേവാസികൾ നിർമ്മിച്ച വിത്ത് പേനകൾ വയനാട് പ്രളയ ദുരന്ത മേഖലയിലെ വിദ്യാലയങ്ങൾക്ക് നൽകും. 2,000 പേനകളാണ് നൽകുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
ദുരിത മേഖലയിലെ 3 വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന 1,800 പരം വിദ്യാർത്ഥികൾക്കാണ് അവരുടെ വാർഷിക പരീക്ഷയ്ക്ക് വേണ്ട പേനകൾ സമ്മാനിക്കുന്നത്. തികച്ചും പരിസ്ഥിതി സൌഹൃദമായ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചാണ് ജയിലന്തേവാസികൾ പേനകൾ നിർമ്മിച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിലിനെ നെറ്റ് കാർബൺ സീറോ ജയിലാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കി വരുന്ന ഹരിതസ്പർശം പദ്ധതിയുടെ ഭാഗമായാണ് വിത്ത് പേനകൾ നിർമ്മിച്ചത്. ചിറക്കല ലയൺസ് ക്ലബ്ബുമായി സഹകരിച്ചായിരുന്നു നിർമ്മാണം. പേനകൾ കൈമാറുന്ന ചടങ്ങ് കണ്ണൂർ കുടുംബകോടതി ജഡ്ജ് RL ബൈജു ഉദ്ഘാടനം ചെയ്തു.
പെരിന്തൽമണ്ണ കുന്നപ്പള്ളി അടിവാരം ക്ഷേത്ര വേലക്കിടയിൽ ആന ഇടിഞ്ഞു. താലപ്പൊലിയുടെ താലം നിരത്തിൽ കഴിഞ്ഞ് തിരിച്ച് എഴുന്നള്ളിപ്പ് നടക്കുമ്പോഴാണ് ആന ഇടഞ്ഞത്. പാടത്തെ കോടി ആന അടുത്തുണ്ടായിരുന്ന കുഴിയിൽ വീണു. JCB കൊണ്ടുവന്ന് മണ്ണ് നീക്കിയാണ് ആനയെ പുറത്ത് എത്തിച്ചത്. നിയമം ലംഘിച്ച് കടലിൽ നിന്ന് ചെറുമത്സ്യങ്ങളെ പിടിച്ച മത്സ്യബന്ധന ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. കൊല്ലം നഗരത്തിലെ ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ബോട്ട് കസ്റ്റഡിയിലെടുത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാഭ്യാസം, ഗവേഷണം, ആരോഗ്യ സംരക്ഷണം, യുനാനി സമ്പ്രദായത്തിൽ മരുന്നുകളുടെ നിർമ്മാണം എന്നീ മേഖലകളിൽ ഇന്ത്യ ലോകത്തെ നയിക്കുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പാരീസിൽ 14-ാമത് ഇന്ത്യ ഫ്രാൻസ് CEO ഫോറത്തെ അഭിസംബോധന ചെയ്തു. കാട്ടാനാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. 50,000 മുൻഗണനാ റേഷൻ കാർഡുകളുടെ സംസ്ഥാനതല വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും. 38-ാമത് ദേശീയ ഗെയിംസിൽ കേരളം ഇന്നലെ 4 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 7 മെഡലുകൾ നേടി. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് അഹമ്മദാബാദിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.